ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾ ചെറിയ സ്റ്റാർട്ടപ്പുകളിലൂടെ സംരംഭകത്വ ലോകത്തിലേക്ക് ചുവടുവെക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാ പേ ചർച്ചയിൽ. അണ്ടർ 19 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാർലമെന്റിന്റെ ഇരുസഭകളും അഭിനന്ദിച്ചു. സിയാൽ എയറോ പാർക്കിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തുടർഭരണം വേണ്ടെന്ന കവി സച്ചിദാനന്ദന്റെ അഭിപ്രായം LDFനെ ജാഗ്രതപ്പെടുത്തലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലി സ്കോട്ട്ലാന്റിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. വലിയ ആശയങ്ങൾ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് വളരുന്നതെന്നും അതിനാൽ വിദ്യാർത്ഥികൾ ചെറിയ സ്റ്റാർട്ടപ്പുകളിലൂടെ സംരംഭകത്വ ലോകത്തിലേക്ക് ചുവടുവെക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചയുടെ 9 പതിപ്പിന്റെ 2 ഭാഗത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പരീക്ഷാകാലത്തെ മാനസിക സമ്മർദ്ദവും ആശങ്കകളും എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി പ്രധാനമായും സംസാരിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
പാഠപുസ്തകങ്ങൾക്ക് പുറത്തെ പ്രായോഗിക അറിവ് നേടുന്നതിന് വ്യവസായ പ്രമുഖരുമായി സംവദിക്കാൻ പ്രധാനമന്ത്രി കുട്ടികളോട് നിർദ്ദേശിച്ചു. പഠനവും സർഗാത്മക അഭിരുചികളും വെവ്വേറെ കാണേണ്ടതില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇവ രണ്ടും തുല്യ പ്രാധാന്യത്തോടെ മികച്ച രീതിയിൽ തുലനം ചെയ്യാൻ സാധിക്കുമെന്നും വ്യക്തമാക്കി. കലയും മറ്റ് വിനോദങ്ങളും പഠനസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൌരബോധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നരേന്ദ്രമോദി കുട്ടികളോട് സംസാരിച്ചു. റോഡിൽ തുപ്പാതിരിക്കുക, മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക തുടങ്ങിയ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താമെന്നും വെഡ് ഇൻ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി വിവാഹങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 2047 വികസിത് ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഓരോ ചുവടും പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഭയപ്പെടേണ്ടതില്ലെന്നും സാങ്കേതികവിദ്യയുടെ അടിമകളാകാതെ അതിനെ അറിവിനും വളർച്ചയ്ക്കും ഉപകരണമായി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി കുട്ടികളോട് നിർദ്ദേശിച്ചു.
അണ്ടർ 19 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാർലമെന്റിന്റെ ഇരുസഭകളും അഭിനന്ദിച്ചു. ടൂർണമെന്റിലുടനീളം ഇന്ത്യൻ താരങ്ങൾ മാതൃകാപരമായ കഴിവും ദൃഢനിശ്ചയവും അച്ചടക്കവും ടീം വർക്കും പുലർത്തിയതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കളെ വലിയ സ്വപ്നങ്ങൾ കാണാനും കായികരംഗത്ത് മികവ് പുലർത്താനും നേട്ടം പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ചു. ഈ നേട്ടം രാജ്യത്തെ യുവാക്കളുടെ കഴിവിന്റെയും പ്രതിബദ്ധതയുടെയും കായിക മികവിന്റെയും ശക്തി കാണിക്കുന്നുവെന്ന് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. അതിനിടെ ചോദ്യോത്തരവേളയ്ക്കിടെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. ഇന്തോ US കരാറിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെയാണ് സ്പീക്കർ ഓം ബിർള സഭ നിർത്തിവച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിന്മേൽ ചർച്ചകൾ ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും ആരംഭിക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലെ നിർദ്ദേശങ്ങളും വകയിരുത്തലുകളുമാണ് ഇരുസഭകളും ചർച്ച ചെയ്യുന്നത്. 5 ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൌസിൽ അല്പം മുമ്പായിരുന്നു കൂടിക്കാഴ്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും ഡോ പാട്രിക് ഹെർമിനി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘകാല ദർശനത്തെയാണ് കേന്ദ്ര ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുഗാന്ത മജുംദാർ പറഞ്ഞു. രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ 12 മോദി ഗവൺമെന്റ് തന്ത്രപരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ബജറ്റ് നിർണായക നാഴികക്കല്ലാണെന്നും അദ്ദേഹം പശ്ചിമബംഗാളിൽ അഭിപ്രായപ്പെട്ടു. സിയാൽ എയറോ പാർക്കിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി വിമാനത്താവളത്തിലെ 36 ഏക്കറിൽ 101 രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 6 പദ്ധതികളാണ് എയറോ പാർക്കിന്റെ ഭാഗമാകുന്നത്. ഏവിയേഷൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ, പരിശീലനം, സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് പാർക്കിന്റെ ലക്ഷ്യം. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. ഉപകരണങ്ങളടക്കം 450 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. ക്യാൻസർ രോഗികൾക്ക് ആധുനികവും ഗുണമേന്മയേറിയതുമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം സ്ഥാപിച്ചത്. തിരുവനന്തപുരം അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കിഫ്ബിയിലൂടെ 24,71,00,000 രൂപ ചെലവഴിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. നെയ്യാർ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് തൊടുമല ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി ഉന്നതികളിലെ 1,000 ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഇതോടെ പരിഹാരമാകും. പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 30 റോഡുകളും 6 പാലങ്ങളും മുഖ്യമന്ത്രി ഇതോടൊപ്പം നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് തുടർഭരണം വേണ്ടെന്ന കവി സച്ചിദാനന്ദന്റെ അഭിപ്രായത്തെ ജാഗ്രതപ്പെടുത്തലായാണ് കാണുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. എൽഡിഎഫ് വടക്കൻ മേഖലാ ജാഥയുടെ പര്യടന പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സച്ചിദാനന്ദന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അപാകതകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ഉൾക്കൊള്ളേണ്ട വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു. ഇടതുപക്ഷ സഹയാത്രികരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിൽ എൽഡിഎഫ് തുടർഭരണം ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സമീപനമാണ് സിപിഐഎം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന പലരും ജയിലിൽ പോകാൻ ക്യൂവിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതുയുഗ യാത്രയോടനുബന്ധിച്ച് തലശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സമുദായ സംഘടനകൾ തമ്മിൽ യോജിപ്പുണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ തലശ്ശേരിയിലെ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂല സാഹചര്യമാണെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് പറഞ്ഞു. ഇടുക്കി സ്പെഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ട് എൽഡിഎഫ് ഗവൺമെന്റ് പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ലെന്നും ചർച്ച തുടരുകയാണെന്നും പി ജെ ജോസഫ് വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 3 മത്സരങ്ങൾ. കൊൽക്കത്തയിൽ ആദ്യ മത്സരത്തിൽ ഇറ്റലി സ്കോട്ട്ലാന്റിന് 208 റൺസ് വിജയലക്ഷ്യം കുറിച്ചു. നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസാണ് ഇറ്റലി നേടിയത്. ടോസ് നേടിയ ഇറ്റലി ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. കൊളംബോയിൽ ഉച്ചകഴിഞ്ഞ് 3 സിംബാബ്വെ ഒമാനെയും അഹമ്മദാബാദിൽ രാത്രി 7 ദക്ഷിണാഫ്രിക്ക കാനഡയെയും നേരിടും. കണ്ണൂർ വളപട്ടണം ടൌൺ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ഇന്ന് രാത്രി 8 സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും കരീബിയൻ തളിപ്പറമ്പും ഏറ്റുമുട്ടും. സ്വർണക്കപ്പും 1 ലക്ഷം രൂപയുമാണ് സമ്മാനം. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നു. 2 കേസുകളിലെയും ജാമ്യാപേക്ഷകളിൽ കോടതി വിശദമായ വാദം കേൾക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വാദം കേൾക്കും. അറസ്റ്റിലായി 90 ദിവസം ഇന്നലെ പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിനാണ് വാസു ജാമ്യഹർജി നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പിണറായി പാറപ്പുറം റോഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ക്യാമ്പ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. സ്വർണവില വർദ്ധിച്ചു. പവന് 1640 രൂപ കൂടി 1,16,480 14,560 രൂപയാണ് ഗ്രാമിന്. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി വിവിധ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുകൾ വഴിയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കൌൺസിലുകൾ വഴിയും 45 ലക്ഷം രൂപയിലധികം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങി 10 സംസ്ഥാനങ്ങളിലായി 90 ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾക്കാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയത്. പശ്ചിമബംഗാളിലെ പ്രധാന റെയിൽവേ പദ്ധതികൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു. അസൻസോളിലെ കുമാർപൂർ റെയിൽവേ മേൽപ്പാലം അദ്ദേഹം നാടിന് സമർപ്പിച്ചു. പഞ്ചാബിൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരായ പ്രചാരണം ശക്തമാക്കാൻ ഓപ്പറേഷൻ പ്രഹർ 2-ഘട്ട പദ്ധതിക്ക് പോലീസ് തുടക്കം കുറിച്ചു. 3,000-ലധികം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനും ആയുധങ്ങൾ വീണ്ടെടുക്കാനും കഴിഞ്ഞതിനുശേഷമാണ് 2-ഘട്ടത്തിന് തുടക്കമിട്ടത്. ഫലപ്രദമായ മേൽനോട്ടത്തിന് പോലീസ് ആസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പഞ്ചാബ് ഡിജിപി ഗൌരവ് യാദവ് അറിയിച്ചു. അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവൽ ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വൈകിട്ട് തൈക്കാട് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സമാപന സമ്മേളനം മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ ഈ മാസം 5 ആരംഭിച്ചത്. ആലപ്പുഴ ജില്ലാതല കേരളോത്സവത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 14 വരെ കഞ്ഞിക്കുഴിയിൽ വിവിധ വേദികളിലായാണ് മത്സരം. വെള്ളിയാഴ്ച രാവിലെ മന്ത്രി പി പ്രസാദ് കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. നിരണം സ്വദേശി വരുണാണ് പിടിയിലായത്. ആലുവയിൽ നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. ഇതോടെ 6 3 പ്രതികൾ പിടിയിലായി. അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചേക്കും. ഇന്ത്യൻ വിമാനക്കമ്പനിയായ ഫ്ളൈ 91 ഇന്ന് കൊച്ചിക്കും ലക്ഷദ്വീപിലെ അഗത്തിക്കുമിടയിൽ പ്രതിദിന സർവീസ് ആരംഭിക്കും. നിലവിൽ ഇൻഡിഗോയും അലയൻസ് എയറുമാണ് ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കായി നോർക്ക റൂട്ട്സ് സംഘടിപ്പിക്കുന്ന സൌജന്യ പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പ്രോഗ്രാം ഈ മാസം 13 തിരുവനന്തപുരത്ത് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥികൾ ചെറിയ സ്റ്റാർട്ടപ്പുകളിലൂടെ സംരംഭകത്വ ലോകത്തിലേക്ക് ചുവടുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാ പേ ചർച്ചയിൽ. അണ്ടർ 19 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാർലമെന്റിന്റെ ഇരുസഭകളും അഭിനന്ദിച്ചു. സിയാൽ എയറോ പാർക്കിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തുടർഭരണം വേണ്ടെന്ന കവി സച്ചിദാനന്ദന്റെ അഭിപ്രായം എൽഡിഎഫിനെ ജാഗ്രതപ്പെടുത്തലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലി സ്കോട്ട്ലാന്റിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.